പ്രസിദ്ധമായ ആയത്താണത്. ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള ആയത്ത്, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർറുഷ്ദു മിനൽ ഗയ്യ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹ വല്ലാഹു സമീഉൻ അലീം എന്ന ആയത്ത്. അത് ഈ സന്ദർഭത്തിലാണ് അവതരിച്ചത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല, ബലം ചെലുത്തലില്ല, നിർബന്ധിക്കലില്ല. ഖദ് തബയ്യന അർറുഷ്ദു മിനൽ ഗയ്യ്, സത്യമേതാണ് അസത്യമേതാണ് എന്നത് ഇതാ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിർബന്ധിക്കുക എന്നതില്ല എന്ന ആയത്ത് ഈ സന്ദർഭത്തിലാണ് അവതരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖയ്യറു അസ്ഹാബക്കും, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവർ യഹൂദന്മാരോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇസ്ലാമും ഒന്നല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ജൂതമതം സ്വീകരിക്കാൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ മുസ്ലിം ആവാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞങ്ങളൊപ്പം ജീവിക്കാം, ഇല്ലെങ്കിൽ ജൂതനാവാൻ അവരൊപ്പം പോയിക്കോളാം, ഞങ്ങൾ നിർബന്ധിക്കാനില്ല. ഫഇൻ ഇഖ്താറൂകും ഫഹും മിൻകും, അവർ നിങ്ങളെ തിരഞ്ഞെടുത്താൽ, മുസ്ലിം ആകാൻ തയ്യാറായാൽ അവർ നിങ്ങളോടൊപ്പമാണ്. വഇൻ ഇഖ്താറൂഹും ഫഹും മിൻഹും, ഇനി അവർ ജൂതന്മാരോടൊപ്പം തന്നെ ജീവിക്കാനാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അവരെ ജൂതന്മാരോടൊപ്പം വിട്ടേക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തീരുമാനപ്രകാരം ചില ആളുകൾ ജൂതന്മാരോടൊപ്പം പോയി, മറ്റു ചില ആളുകൾ മുസ്ലിമീങ്ങളോടൊപ്പം തന്നെ ചേരുകയും ചെയ്തു. അങ്ങനെ ബനു നദീറുകാർ അവരുടെ നാട് ഉപേക്ഷിച്ചു പോയി. നാട് ഉപേക്ഷിച്ചു പോകുന്ന സമയത്തുള്ള കരാറുകളിൽ ഒന്ന്, കയ്യിൽ കിട്ടുന്നതൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റാവുന്നതൊക്കെ എടുക്കാം, പക്ഷേ വാളുകളോ ആയുധങ്ങളോ കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ എപ്പോഴാണ് തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാളുകളും ആയുധങ്ങളും ഒഴികെയുള്ളതെല്ലാം കൊണ്ടുപോകാമെന്ന കരാറിലാണ് ബനു നദീറുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവിടുന്നത്. അവർ പോയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വിട്ടേച്ചു പോയ ബാക്കിയുള്ള സ്വത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഫൈഅ ആയി നൽകി. യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വത്ത് രണ്ട് രൂപത്തിലാണ്, ഒന്നല്ലെങ്കിൽ ഗനീമത്ത് സ്വത്ത്, അല്ലെങ്കിൽ ഫൈഇന്റെ സ്വത്ത്. ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ശേഷം ലഭിക്കുന്ന സ്വത്താണ്. ഫൈഇന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മുശ്രിക്കുകളുമായി യുദ്ധമില്ലാതെ അവർ പേടിച്ചോടിയതിന് ശേഷം യുദ്ധമില്ലാതെ ലഭിക്കുന്ന സ്വത്തിനാണ് ഫൈ എന്ന് പറയുക. യുദ്ധത്തിൽ ലഭിക്കുന്ന സ്വത്തുകൾ രണ്ട് രൂപത്തിലാണ്, ഒന്നല്ലെങ്കിൽ ഗനീമ അല്ലെങ്കിൽ ഫൈഅ്. ഗനീമത്ത് എന്നാൽ യുദ്ധത്തിന് ശേഷം പോരാട്ടത്തിന് ശേഷം ലഭിക്കുന്നതാണ്. ഫൈഅ് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അവരിട്ടേച്ചു പോയത്, യുദ്ധം ചെയ്യാതെ അവരിട്ടേച്ചു പോയ സ്വത്താണ്, അതാണ് ഫൈഅ്. അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അള്ളാഹു നൽകിയ ഫൈ, അതാണ് വമാ അഫാ എന്നതിന്റെ അർത്ഥം. അള്ളാഹു അവിടുത്തെ റസൂലിന് ഫൈ ആയി നൽകിയ സ്വത്ത്, ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ്, ആ സ്വത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ പായിച്ചിട്ടില്ല, നിങ്ങൾ യാതൊരു പണിയെടുത്തിട്ടില്ല, നിങ്ങൾ ഉപരോധിച്ചിട്ട് മാത്രം. അവർ വിട്ടേച്ചു പോയതാണ്, അവർ ഈ സ്വത്ത് ഉപേക്ഷിച്ചു പോയതാണ്, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. ആ സ്വത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള വിധി കൽപ്പനകൾ സൂറത്തുൽ ഹഷറിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൈ ആയി ലഭിച്ച ആ സ്വത്ത് അതിൽ ബഹുഭൂരിപക്ഷവും മുഹാജിറുകൾക്ക് നൽകി. കാരണം അവർ ദരിദ്രരാണ്, മദീനയിൽ മക്കയിൽ നിന്ന് വീടും സ്വത്തും ഉപേക്ഷിച്ചു വന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈഇൽ നിന്ന് ബഹുഭൂരിപക്ഷം സ്വത്തും നൽകിയത്, പ്രത്യേകിച്ച് അവരിലെ ഫുഖറാക്കളായ ദരിദ്രരായ ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ബനു നദീർ യുദ്ധത്തിന് ശേഷം മുഹാജിറുകൾ പലർക്കും അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു ചെറിയ ആയാസം ലഭിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റ് സ്വത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കാണ് അള്ളാഹു നിശ്ചയിച്ച് നൽകിയത്. ബനു നദീറുകാരുടെ സ്വത്ത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ കുറേ ആയുധങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുണ്ട്, ബനു നദീറുകാരുടെ കൃഷിയിടമായിരുന്ന ഭൂമി മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാർക്കായി നിശ്ചയിച്ചു, കുടുംബത്തിനായി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി അത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിനും വീട്ടുകാർക്കുമായി നിശ്ചയിച്ചു. ആയുധങ്ങളാകട്ടെ, പിന്നീട് യുദ്ധത്തിലും മറ്റ് കാര്യങ്ങളിലും ആ ആയുധങ്ങൾ റസൂലുള്ള സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ബനു നദീറുകാരുടെ സ്വത്ത് റസൂലുള്ളക്ക് കിട്ടി എന്നതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ധനികനായിട്ടില്ല. റസൂലുള്ള അവിടെ നിന്ന് ലഭിച്ചിരുന്ന ധാന്യം തന്റെ കുടുംബത്തിനായി മാറ്റിവെച്ചതായിരുന്നു എങ്കിലും ഒരു വർഷത്തേക്കുള്ള ധാന്യം റസൂലുള്ള എടുത്തു വെക്കുമായിരുന്നു. പക്ഷേ ആ ധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാനമായി കൊടുത്തു തീർക്കുമായിരുന്നു. അത് അവിടുത്തെ ഇടയ്ക്കിൽ ബാക്കിയാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹദീസിൽ തന്നെ പഠിച്ചത്, മാ ശബി ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ത്വഅമി സലാസത അയ്യാമി ഹത്താ ഖുബിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം അവിടുന്ന് വഫാത്താകുന്നത് വരെ വയറുനിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. മൂന്ന് ദിവസം തുടർച്ചയായി റസൂലുള്ളാഹിയുടെ സഹാ ഭാര്യമാർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്നുള്ള സംഭവം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ സംഭവിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ്? ഈ സ്വത്തൊക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നെങ്കിലും അവിടുന്ന് അതിൽ നിന്ന് എടുത്ത് ദാനം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ വരെ, അല്ലെ, നമ്മൾ കേട്ട ചരിത്രമാണ്, നമുക്ക് അറിയാവുന്ന പ്രസിദ്ധമായ കാര്യമാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി യഹൂദന്റെ കയ്യിൽ പണയത്തിലാണ്. അവിടുന്ന് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പടയങ്കി അത് യഹൂദന്റെ കയ്യിൽ പണയമുച്ച അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നത്. ബനു നദീറുകാരുടെ വിഷയത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഹഷർ അവതരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനത്, ബനു നദീർ യുദ്ധം മനസ്സിലാക്കണമെങ്കിൽ സൂറത്തുൽ ഹഷർ നിങ്ങൾ തഫ്സീറോടുകൂടി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതാണ്ട് ബനു നദീർ യുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സൂറത്തുൽ ഹഷറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തുടക്കം മുതൽ അവസാനം വരെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇതാണ് ബനു നദീറുകാരുമായി ഉണ്ടായ യുദ്ധം. ബനു നദീറുകാരുമായുള്ള യുദ്ധം അവസാനിക്കഴിഞ്ഞതിന് ശേഷം പിന്നീടുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ബദറിന്റെ തുടർച്ചയായ മറ്റൊരു സംഭവമാണ്. ഗസ്വത്തു ബദ്രിനിൽ ആഖിറ, അവസാനത്തെ ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം ഇതാണ്. ഗസ്വത്തു ബദ്രിൻ അൽ ആഖിറ, ചരിത്രത്തിൽ മറ്റു ചില പേരുകളിലും അത് അറിയപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഗസ്വത്തു ബദ്രിനി സുഗ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബദ്രുൽ മൗഇദ് എന്നും ഈ യുദ്ധത്തിന് പേര് വന്നിട്ടുണ്ട്. മൂന്ന് പേരുകളുണ്ട്: ഒന്ന് ഗസ്വത്തു ബദ്രിൻ അൽ ആഖിറ, രണ്ട് ഗസ്വത്തു ബദ്രിനി സുഗ്ര, അപ്പൊ ആദ്യം നടന്ന യുദ്ധത്തിന് ഗസ്വത്തു ബദ്രിൻ അൽ കുബ്ര എന്ന് പറയാറുണ്ട്. ബദ്രിലെ വലിയ യുദ്ധം എന്ന ആദ്യത്തെ സംഭവത്തിനും ഈ പറയാൻ പോകുന്ന സംഭവത്തിന് ഗസ്വത്തു ബദ്രിനി സുഗ്ര എന്നും പറയാറുണ്ട്. രണ്ടാം ബദർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കും. ഈ യുദ്ധം ഉഹദ് യുദ്ധത്തിന്റെ തുടർച്ചയാണ്. ഉഹദ് യുദ്ധം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധം കഴിഞ്ഞ് മലയുടെ അപ്പുറത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വെല്ലുവിളിച്ച വാക്കുകളിൽ ഒന്ന് നമുക്കും നിങ്ങൾക്കുമുള്ള അവധി, ഇനി അടുത്ത തവണ നമുക്ക് ബദറിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് അബൂ സുഫിയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെല്ലുവിളിച്ചത് നമ്മൾ ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അക്കാരണം കൊണ്ടാണ് ഗസ്വത്തു ബദ്രിനിൽ ആഖിറ എന്ന പേരിൽ അറിയപ്പെട്ട ഈ സംഭവം നടക്കുന്നത്. രണ്ടാം ബദർ എന്ന പേരിൽ നടക്കുന്ന ഈ സംഭവം, അത് ഉണ്ടാകാനുള്ള കാരണം അബൂ സുഫിയാന്റെ വെല്ലുവിളിയാണ്. അതായത് അടുത്ത കൊല്ലം നമുക്ക് ബദറിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളിക്കുള്ള മറുപടിയായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ നാലാം വർഷം ഷഅബാൻ മാസത്തിൽ ബദറിലേക്ക് സഹാബികളുമായി പുറപ്പെടുന്നത്. 1500 വരുന്ന സഹാബികളുമായാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് രണ്ടാമത് പുറപ്പെട്ടത്. ആ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവരോടൊപ്പം ധാരാളം കച്ചവട ചരക്കുകളും കരുതിയിട്ടുണ്ട്. കാരണം ബദറിന്റെ പരിസരങ്ങളിലായി അറബികളുടെ ചന്ത നടക്കാറുണ്ട്. ആ ചന്തയിൽ തങ്ങളുടെ ചരക്ക് വിൽക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തങ്ങളുടെ ചരക്കും ഒപ്പം കരുതിയിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധം, ഇല്ലെങ്കിൽ പോയ യാത്ര വെറുതെ ആവില്ല. പിന്നെയോ ചരക്കുകൾ ബദറിന്റെ അങ്ങാടിയിൽ വിറ്റിട്ടാണ് അവർ തിരിച്ചു വരാനുള്ള തീരുമാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദറിലേക്ക് പുറപ്പെടുന്നത്. അബൂ സുഫിയാനും കൂട്ടരും 2000 വരുന്ന ആളുകളുമായി സൈന്യവുമായി മക്കയിൽ നിന്നും പുറപ്പെടാൻ തയ്യാറായി. പക്ഷെ അബൂ സുഫിയാൻ മനസ്സിൽ ബദറിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. കഴിഞ്ഞ തവണ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി പോവാന്നല്ലാതെ പോകുന്നതിൽ വലിയ താല്പര്യമില്ല. അബൂ സുഫിയാൻ പോകുന്നതിന് മുൻപ് തന്നെ അവന്റെ മനസ്സിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിലുള്ള ഭയവും പേടിയുമൊക്കെയുണ്ട്. പോവാൻ അവന് മടിയുമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ മുഹമ്മദിനോട് വെല്ലുവിളിച്ചു എന്നതുകൊണ്ട് പോകാതിരിക്കാനും തരമില്ല. അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടിയാണ് അബൂ സുഫിയാൻ പുറപ്പെടുന്നത്. പുറപ്പെടുന്നതിന് മുൻപ് അബൂ സുഫിയാൻ ഒപ്പമുള്ള ആളുകളിൽ ചിലരോട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ് ഇന്ന ഹാദൽ ആം ആം മുജദ് ബിൻ. ഈ വർഷം മുഹമ്മദിനോട് യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വർഷം നമുക്ക് വരൾച്ചയുടെ വർഷമാണ്, നമ്മുടെ കച്ചവടം നന്നായി നടന്നിട്ടില്ല. വലാ യുസ്ലിഹുക്കും ഇല്ല ആമുൻ ഖസ്ബ്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഏറ്റവും നല്ലത് നല്ല സാമ്പത്തിക ലാഭമുള്ള ഏതെങ്കിലും ഒരു വർഷമാണ്, ആ വർഷത്തിൽ നമുക്ക് മുഹമ്മദിനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു വഴി മുന്നിലേക്ക് എത്തിയപ്പോൾ അബൂ സുഫിയാൻ തിരിച്ചു വന്നു. അവൻ പറഞ്ഞു, ഇന്നി റാജിഉൻ ഫർജിഉ, ഞാൻ തിരിച്ചു പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളും തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ 2000 കൂട്ടി പുറപ്പെട്ടുവെങ്കിലും വഴിമധ്യേ അബൂ സുഫിയാൻ തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു പുറപ്പെട്ടു. അങ്ങനെ അബൂ സുഫിയാൻ നുഐമ ഇബ്നു മസ്ഊദിനിൽ അഷ്ജഈ എന്ന വ്യക്തി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ചില വാഗ്ദാനങ്ങൾ നൽകാം, നിനക്ക് നല്ല കച്ചവട ലാഭം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യാം, കച്ചവടത്തിൽ വലിയ ലാഭം ഉണ്ടാക്കി തരാം, ഇന്ന ഇന്നതൊക്കെ ഞാൻ നിനക്ക് നൽകാം, പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, നീ മദീനയിൽ പോയി മുഹമ്മദ് യുദ്ധത്തിന് പുറപ്പെടാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ മുഹമ്മദിനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിന്തിരിക്കണം, എങ്ങനെയെങ്കിലും ബാക്കോട്ട് അടിപ്പിക്കണം. നമ്മളിവിടെ പോന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മുഹമ്മദിന് ഒരു വിജയം കിട്ടിയതുപോലെയാണ്, അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നതിന് പകരം മുഹമ്മദും തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സമാസമമായി. അതുകൊണ്ട് നീ മദീനയിലേക്ക് പോയി മുഹമ്മദിനോട് പറയണം, തിരിച്ചു പോകാൻ പറയണം, അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിളക്കി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. സഹാബികളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നീ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നുഐമ ഇബ്നു മസ്ഊദിൻ അഷ്ജഈ എന്ന വ്യക്തിയെ അബൂ സുഫിയാൻ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അവൻ മദീനയിലേക്ക് വേഗതയിൽ പുറപ്പെട്ടു. മദീനയിലെത്തിയപ്പോൾ മദീനയിലുള്ള സഹാബികൾ ബദറിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ യുദ്ധത്തിനുള്ള സാമഗ്രികൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ അങ്ങോട്ടെത്തുന്നത്. ഇദ്ദേഹം അവിടെ എത്തിയതിന് ശേഷം സഹാബികൾക്കിടയിൽ നടന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? ഇനി വെറുതെ നിങ്ങളെ ആളുകൾ കൊല്ലപ്പെടാൻ വീണ്ടും ഇതിന് കാരണമാകും. മുഹമ്മദ് കഴിഞ്ഞ തവണത്തെ യുദ്ധത്തിൽ തന്നെ നിങ്ങളെ കുറെ ആൾക്കാരെ കൊല്ലാൻ കാരണമായി, ഇനി ഇത്തവണ നിങ്ങൾ വീണ്ടും യുദ്ധത്തിന് പോകണം, മുഹമ്മദ് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ഇവൻ ആളുകൾക്കിടയിൽ നടന്ന് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിവരമെത്തിയപ്പോൾ ഇവനെ റസൂലുള്ള വിളിപ്പിച്ചു. എന്നിട്ട് അവനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റുജന്നഹ്, അല്ലാഹു തന്നെ സത്യം, ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെടും, വഇൻ ലം യഖ്റുജ് മഅ അഹദ്, എനിക്കൊപ്പം ആരും വന്നിട്ടില്ലെങ്കിലും ഈ യുദ്ധത്തിന് ഞാൻ പോകുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾ കേൾക്കെ പറഞ്ഞു. സഹാബികൾ ആരും പിന്തിരിയാൻ ഉദ്ദേശിച്ചിട്ടില്ല, റസൂലുള്ള താൻ യുദ്ധത്തിന് പോവുകയാണ് എന്ന കാര്യം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ബദറിലേക്ക് പുറപ്പെട്ടു. അവർ ബദറിൽ 8 അബൂ സുഫിയാനെയും സൈന്യത്തെയും കാത്തുകൊണ്ട് ബദറിൽ തന്നെ കഴിച്ചുകൂട്ടി. അത് വാക്കാണ്, കഴിഞ്ഞ തവണ ബദറിൽ വെച്ച് ഇനി കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടി ബദറിലേക്ക് വന്നു. 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 കഴിഞ്ഞു അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വന്നിട്ടില്ല, അവർ യുദ്ധത്തിന് കാണുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും അവിടുന്ന് അവർ ബദറിലെ ചന്തയിൽ തങ്ങളുടെ കച്ചവട സാമഗ്രികൾ വിറ്റതിന് ശേഷം നല്ല ലാഭവുമായി മദീനയിലേക്ക് തിരിച്ചുപോയി. ഇതുകൊണ്ടാണ് ഈ യുദ്ധം നടന്നിട്ടില്ല എന്നതുകൊണ്ട് കൂടിയാണ് ഗസ്വത്തു ബദറിന് സുഗ്ര, ചെറിയ ബദർ യുദ്ധം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ബദറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്, പക്ഷേ അവിടെ യുദ്ധം നടന്നില്ല. അതുകൊണ്ടാണ് ഗസ്വത്തു ബദറിന് സുഗ്ര എന്ന് ഈ ചരിത്ര സംഭവം അറിയപ്പെടുന്നത്. മാത്രമല്ല ഗസ്വത്തുൽ മൗഇദ് എന്ന് അറിയപ്പെടാനുള്ള കാരണമോ, മുൻപ് നൽകിയ ഒരു വാക്കിന്റെ പേരിൽ, അബൂ സുഫിയാൻ നൽകിയ വാക്കിന്റെ പേരിൽ ബദറിലേക്ക് വന്നു എന്നതുകൊണ്ട്. മൗഇദ് എന്ന് പറഞ്ഞാൽ വാക്ക്, വാഗ്ദാനം നൽകിയ സമയം എന്നൊക്കെ. അപ്പൊ വാഗ്ദാനം നൽകപ്പെട്ട ഒരു സമയം അത് പാലിക്കുന്നതിന് വേണ്ടി വന്നതുകൊണ്ടാണ് ഗസ്വത്തുൽ മൗഇദ് എന്ന് ഈ യുദ്ധത്തിന് പേര് വന്നത്. അപ്പൊ ഇത് ഗസ്വത്തു ബദറിനിൽ ആഖിറ, ഇത് ഹിജ്റ 4-ാം വർഷത്തിൽ ഷഅബാൻ മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ വർഷം നടന്ന ഹിജ്റ 4-ാം വർഷം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിച്ചതാണ്. റളിയല്ലാഹു അൻഹ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ ഇതുവരെയുള്ളത് നമ്മൾ ഓരോ സന്ദർഭത്തിലായി ഒന്നൊന്നായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം വിവാഹം കഴിച്ചത് ഖദീജ ബിൻതു ഖുവൈലിദിനെയാണ്, റളിയല്ലാഹു അൻഹ. അവർ മക്കയിൽ വെച്ച് വഫാത്തായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ആയിഷ ബിൻതു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ്. അവരുമായി റസൂലുള്ള മദീനയിലാണ് വീട് കൂടുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് സൗദ ബിൻതു സംഅഹ് റളിയല്ലാഹു അൻഹ അവരെയാണ്. അത് നമ്മൾ പറഞ്ഞതാണ്, സൗദ റളിയല്ലാഹു അൻഹ റസൂലുള്ള കല്യാണം കഴിച്ചത് വളരെ വയസ്സുള്ള സ്ത്രീയായിരുന്നു. അവരുടെ സംഭവങ്ങളും മറ്റൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സൗദ ബിൻതു സംഅഹയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്, മൂന്നാമത്തെ ആളാണ്. നാലാമത്തെ ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ഹഫ്സ ബിൻതു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സയെയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം സൈനബ് ബിൻതു ഖുസൈമ, സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നമ്മൾ പറഞ്ഞ ഭാര്യമാരിൽ അവസാനത്തെ, ഈ പറഞ്ഞതിൽ അവസാനത്തെ ആൾ സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. അവർ കുറച്ചു കാലം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചത്, അതിനുശേഷം പിന്നെ വഫാത്തായിട്ടുണ്ട്. സൈനബ് ബിൻതു ഖുസൈമ, അവർക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ കല്യാണം കഴിച്ച നമ്മുടെ ഉമ്മയായ റസൂലുള്ളാഹിയുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സലമയുടെ ഭർത്താവ് മരിച്ച സംഭവം നമ്മൾ കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബനുൽ അസദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയെ കൈകളിൽ മുറിവ് മാറിയതിന് ശേഷം, മുറിവ് ഉണങ്ങിയതിന് ശേഷം ബനുൽ അസദിലേക്ക് റസൂലുള്ളാഹി അബൂ സലമയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു. അവർ അവിടെ പോയി യുദ്ധം ചെയ്തു, തിരിച്ചു വന്നു. അങ്ങനെ അബൂ സലമയുടെ കയ്യിലുള്ള മുറിവ് അത് പൊട്ടി ചോര ഒഴുകുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സലമയുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, 3 കുട്ടികളുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ അവർ 2 തവണ നമ്മളിപ്പോൾ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അബൂ സലമയുടെ ചരിത്രം പറഞ്ഞു, അപ്പോൾ രണ്ടാമത്തേത് ഹിജ്റയുടെ സംഭവം പറഞ്ഞപ്പോൾ അല്ലേ. ഹിജ്റയുടെ സംഭവത്തിൽ എടുത്തു പറയപ്പെട്ട ചരിത്രമാണ് ഉമ്മു സലമയുടെ ചരിത്രം റളിയല്ലാഹു അൻഹ. അവരുടെ കുട്ടിയെ അവർ മാറ്റിവെച്ചു. 1 വർഷത്തോളം അവരനുഭവിച്ച പ്രയാസവും വേദനയും ഒക്കെ ഉമ്മു സലമയുടെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ, ഹിജ്റയുടെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മളത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് കേട്ട ആളുകൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെ ഉമ്മു സലമയുടെ ഭർത്താവ് മരിച്ചു. ബനുൽ അസദുകാർക്കെതിരെ ഉണ്ടായ യുദ്ധത്തിന് ശേഷം തിരിച്ചു വന്നു അബൂ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വഫാത്തായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 4-ാം വർഷം ഷവ്വാലിലാണ് ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നത്. ഹിജ്റ 4-ാം വർഷം ഷവ്വാലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിക്കുന്നത്. ഷഅബാനിലാണ് യുദ്ധം കഴിഞ്ഞത്, പിന്നെ റമദാൻ, പിന്നെ ഷവ്വാൽ. ഷവ്വാലിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിക്കുന്നത്. അവരുടെ പേര് ഹിന്ദ് ബിൻതു അബി ഉമയ്യ ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിയ എന്ന്. ഹിന്ദ് ബിൻത് അബി ഉമയ്യ, അബൂ ഉമയ്യയുടെ മകൾ ഹിന്ദ്, അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഉമ്മു സലമയും വളരെ സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു. അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും കുടുംബം വളരെ സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ അബൂ സലമ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾക്ക് ഒരു മുസീബത്ത് സംഭവിച്ചാൽ പറയേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. റസൂലുള്ള പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഏതൊരു മുസ്ലിമിനും എന്തൊരു വിപത്ത് സംഭവിച്ചാലും ഫയഖൂലു മാ അമറഹുല്ലാഹ് അല്ലാഹു കൽപ്പിച്ച ഒരു വാക്ക് അവൻ പറഞ്ഞാൽ ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹ അല്ലാഹു അവന് സംഭവിച്ച ആ നഷ്ടപ്പെട്ട മുസീബത്ത് ആ നഷ്ടപ്പെട്ട കാര്യത്തെക്കാൾ നല്ലത് അല്ലാഹു അവന് പകരം നൽകും. ഒരു മുസീബത്ത് അവന് സംഭവിച്ചാൽ ഈ പറയാൻ പോകുന്ന വാക്ക് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് അല്ലാഹു അവന് പകരം നൽകും. എന്താണ് ആ വാക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹ, അല്ലാഹുവേ അല്ലാഹുമ്മ ഖ്ലുഫ്നി ഖൈറൻ മിൻഹ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി, അല്ലാഹുവേ എനിക്ക് ഈ മുസീബത്തിൽ ഈ വിപത്തിൽ അല്ലാഹുവെ ഇതിൽ ക്ഷമിക്കുന്നതിൽ അല്ലാഹുവിന് എനിക്ക് പ്രതിഫലം നൽകണം. വഹ്ലുഫ്നി ഖൈറൻ മിൻഹ ഇതിനേക്കാൾ ഖൈറായത് നീ എനിക്ക് നൽകുകയുമാണ്. എന്തൊരു മുസീബത്ത് സംഭവിച്ചാൽ ഈ വാക്ക് നീ പറഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ നല്ലത് നിനക്ക് തിരിച്ചു കിട്ടും. എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഹ്ലുഫ്നി ഖൈറൻ മിൻഹ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹ. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ, ഒരു മുസീബത്തുണ്ടായി, ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഇതിനേക്കാൾ ഖൈറായത് അല്ലാഹു പകരം നൽകും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, അബൂ സലമ മരിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറു മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ഇനി വേറെ ആരാണുള്ളത്? അവ്വലു ബൈത്തിൻ ഹാജറ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഹിജറ ചെയ്തു വന്ന ആദ്യത്തെ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതുകൊണ്ട്, നബിയുടെ കൽപ്പനയാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ ആ വാക്ക് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹ എന്ന വാക്ക് ഞാൻ പറഞ്ഞു. ഫഅഖ്ലഫല്ലാഹു ലീ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു എനിക്ക് അബൂ സലമയേക്കാൾ നല്ലവരായ, ലോകരിൽ ഏറ്റവും നല്ലവരായ അല്ലാഹുവിൻ്റെ റസൂലിനെ പകരം നൽകി. സുബ്ഹാനല്ലാഹ്, അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നത്. അവരത് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂ സലമയേക്കാൾ, പറയുമ്പോൾ ഉമ്മു സലമയ്ക്ക് റസൂലുള്ളയുടെ വിവാഹാലോചന വരുന്നതിന് മുൻപ് സഹാബികളിലെ മഹാന്മാരായ രണ്ടുപേർ വിവാഹാലോചിച്ചിട്ടുണ്ട്. അബൂ സലമ മരിച്ചതിന് ശേഷം ഒന്ന് അബൂബക്കറാണ്, രണ്ട് ഉമറാണ്. ഇവർ രണ്ടുപേരും ഉമ്മു സലമ വിവാഹം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ രണ്ട് വിവാഹാലോചനകളും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തിരിച്ചയച്ചു, സ്വീകരിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിവാഹാലോചന ഉമ്മു സലമയ്ക്ക് വരുന്നത്. റസൂലുള്ളയുടെ വിവാഹാലോചന വന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടിയായി പറഞ്ഞു, മർഹബൻ ബി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിന് സ്വാഗതം, അവിടുന്ന് വരിക എന്നുള്ളത് സന്തോഷമാണ്. പക്ഷേ എനിക്ക് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന ഫീയ ഖിലാലൻ സലാസൻ, മൂന്ന് സ്വഭാവങ്ങൾ എനിക്കുണ്ട്. ആ മൂന്ന് സ്വഭാവങ്ങൾ എൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, അന ഇംറാഅത്തുൻ ശദീദത്തുൽ ഗൈറ, ഞാൻ നല്ല ഗൈറത്തുള്ള സ്ത്രീയാണ്. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കണ്ടാൽ ദേഷ്യം പിടിക്കും. അപ്പൊ ഇത് അല്ലെ റസൂലുള്ളയുടെ ഭാര്യമാർക്കുണ്ടായിരുന്ന സ്വഭാവങ്ങൾ പെട്ടതാണ്. ഇന്ന് ചില ഭർത്താക്കന്മാർ ഇത് മനസ്സിലാക്കാറില്ല. അല്ല, അവരുടെ ധാരണ എന്താണ്? സ്ത്രീയാണോ ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്നാണ്. റസൂലുള്ളയുടെ ഭാര്യമാർ അവർക്ക് ഇതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അന ശദീദത്തുൽ ഗൈറ, ഞാൻ നല്ല ദേഷ്യം പിടിക്കുന്ന ഈർഷ്യതയുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് നബിയെ, നിങ്ങൾ മറ്റു ഭാര്യമാരോട് സ്നേഹങ്ങൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും, അതുകൊണ്ട് എനിക്ക് ഗൈറത്തുള്ള സ്ത്രീയാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ അന ഇംറാഅത്തുൻ മുസ്ബിയ, നബിയെ എനിക്ക് കുട്ടികളുണ്ട്. മൂന്ന് കുട്ടികൾ അബൂ സലമയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്ന സമയത്ത് മൂന്ന് കുട്ടികൾ ഉമ്മു സലമയുടെ കീഴിലുണ്ട്. അപ്പൊ അവരുടെ ചിലവ് താങ്കൾ ഏറ്റെടുക്കേണ്ടി വരും. വ അന ഇംറാഅത്തുൻ ലൈസ മിൻ ഔലിയാഇ അഹദുൻ ഷാഹിദൻ യുസവ്വിജുനി, അതുപോലെ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചു നൽകാൻ എനിക്ക് വലിയായി നിൽക്കാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഇവിടെ സാക്ഷികളായില്ല. അതുകൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു നൽകാൻ സാക്ഷികളായി ഒരാളുണ്ടായിരിക്കുകയില്ല. ഒന്ന്. രണ്ട്, എനിക്ക് ഗൈറത്ത് കൂടുതലാണ്. മൂന്ന്, എനിക്ക് കുടുംബം കുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മു സലമയുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, അമ്മാ മാ ദക്കർതി മിൻ ഗൈറതിക ഫഇന്നി അദ്ഉ അല്ലാഹ അൻ യുദ്ഹിബഹ അൻകി, നിനക്ക് നല്ല ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞത്, അതല്ലെങ്കിൽ ഗൈറത്ത് കൂടുതലാണ് എന്ന് പറഞ്ഞത്, അത് അള്ളാഹു നീക്കം ചെയ്തു തരാൻ, നിന്റെ അടുക്കൽ നിന്നില്ലാതെയാക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നോക്കൂ, നിങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സ്വീകരിക്കേണ്ട വഴികളിൽ ഒന്നിടാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാന്നതാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. പ്രത്യേകിച്ച് അവരറിയാതെ ദഹറുൽ ഗൈബിൽ അവരറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അവരെ ഫലാഹിലെത്തിക്കാൻ, അവരെ നന്നാക്കാനുള്ള വഴികളിൽ ഏറ്റവും നല്ലതാണ്. നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മക്കളുടെ കാര്യത്തിലും ശരിയാണ്, ഭാര്യമാരുടെ കാര്യത്തിലും ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നല്ല ഗൈറത്തുണ്ട് എന്നത് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നോക്കുക, അവിടെ റസൂലുള്ള പോയിട്ട് ഉപദേശിക്കല്ല, അല്ലെ കൂടുതൽ ഗൈറത്ത് പാടില്ല, മുസലമ അത് ശരിയാക്കണം, അത് ശരിയല്ലാത്ത സ്വഭാവമാണ് എന്ന് പറയല്ല. അത് അവരുടെ സ്വഭാവമാണ്, പ്രകൃതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുകയാണ്. വ അമ്മാ മാ ദക്കർതി മിൻ സിബ്യതിക ഫഇന്ന അല്ലാഹ തആല സയക്ഫീഹിം, നിനക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞതാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മതിയായത് നൽകുന്നതാണ്, അതുകൊണ്ട് നീ അത് പേടിക്കേണ്ടതില്ല. وَأَمَّا مَا ذَكَرْتِ مِنْ أَنَّهُ لَيْسَ أَحَدٌ مِنْ أَوْلِيَائِكَ شَاهِدًا فَيُزَوِّجُكَ فَإِنَّهُ لَيْسَ أَحَدُ أَوْلِيَائِكَ شَاهِدًا وَلَا غَائِبٌ يَكْرَهُنِي, നിനക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ചു തരാൻ ഔലിയാക്കന്മാരായി നിന്റെ രക്ഷാധികാരികളായി കുടുംബത്തിൽപ്പെട്ട ആരും നിനക്കില്ല എന്നു പറഞ്ഞതാകട്ടെ, ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത് ഉറപ്പുള്ള ഒരാളും നിന്റെ കുടുംബത്തിൽ ഇവിടെ ആകട്ടെ അവിടെ ആകട്ടെ ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നതിൽ അവരുടെ കുടുംബത്തിൽ ഒരാൾക്കും ഇഷ്ടക്കുറവുണ്ടായിരിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളിലും ഖുറൈശികൾ ഏറ്റവും മുൻപിൽ അറിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിൽ ഉമ്മു സലമയുടെ കുടുംബക്കാർക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മു സലമയെ വിവാഹം കഴിച്ചു. മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോടൊപ്പം വീടുകൂടി, അല്ലെ റസൂലുള്ളയുടെ സുന്നത്തിൽ പെട്ടതാണത്. അവിടുന്ന് പിന്നെ കന്യകയെയാണ് വിവാഹം കഴിച്ചത് എങ്കിൽ, അത് ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രമാണ് അങ്ങനെ കല്യാണം കഴിച്ചത്. കന്യകയെ വിവാഹം കഴിച്ചാൽ അവരോടൊപ്പം ഏഴ് ദിവസം, കന്യക വിവാഹം കഴിച്ചതിന് ശേഷം ഏഴ് ദിവസം അവരോടൊപ്പം വീടുകൂടണം. വിധവയെയാണ് കല്യാണം കഴിച്ചത് എങ്കിൽ അവരോടൊപ്പം മൂന്ന് ദിവസം വീട് കൂടണം. അതിനുശേഷമാണ് പിന്നീട് മറ്റു ഭാര്യമാരുണ്ടെങ്കിൽ അവർക്കിടയിൽ ദിവസങ്ങൾ വീതിക്കേണ്ടത്. ഒരാൾ ഒന്നാമതൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അങ്ങനെ വിവാഹം കഴിച്ചാൽ അവർക്കിടയിൽ ദിവസങ്ങൾ വീതിച്ചു കൊടുക്കണം. അങ്ങനെ ദിവസങ്ങൾ വീതിക്കുന്നതിന് മുൻപ് കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യത്തെ മൂന്ന് ദിവസം, കല്യാണം കഴിച്ചത് വിധവയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം അവരോടൊപ്പം മാത്രമായിരിക്കണം. എന്നാൽ വിധവയല്ല കന്യകയാണ് കല്യാണം കഴിച്ചത് എങ്കിൽ 7 ദിവസം അവരോടൊപ്പം വീട് കൂടണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ 3 ദിവസം ഉമ്മു സലമയോടൊപ്പം കഴിഞ്ഞുകൂടി. 4ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഉമ്മു സലമ റസൂലുള്ളാഹിയുടെ വസ്ത്രത്തിൽ പിടിച്ചു അവരോടൊപ്പം തന്നെ ഇരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ലൈസ ബിക്കി അലാ അഹ്ലിക ഹവാൻ, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വിലയില്ലാത്തത് കൊണ്ടല്ല, അതായത് നിന്റെ ഭർത്താവിന് നിന്നോട് വിലയില്ലാത്തത് കൊണ്ടല്ല, ഉമ്മു സലമ നിന്നെ വേണ്ടാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെയാണ്, എല്ലാ ഭാര്യമാരോടും ഒരുപോലെ നീതി കാണിക്കണം, നിന്നോട് വിലയില്ലാത്തത് കൊണ്ടല്ല. വഇൻ ഷിഅതി സബ്അതു ലകി, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നിന്നോടൊപ്പം ഞാൻ 7 ദിവസം കൂടി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ വഇൻ സബ്അതു ലകി സബ്അതു ലിനിസായി, നിനക്ക് 7 ദിവസം തന്നാൽ എൻ്റെ മറ്റു ഭാര്യമാർക്കും ഞാൻ 7 ദിവസം കൊടുക്കേണ്ടി വരും, നീതി കാണിക്കണം. അതുകൊണ്ട് ഉമ്മു സലമ നിന്നോട് മടുപ്പുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം നീതി കാണിക്കുക എന്ന കൽപ്പനയുള്ളത് കൊണ്ട് നിനക്ക് 7 ദിവസം നൽകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് 7 ദിവസം, നിനക്ക് 3 ദിവസമാണെങ്കിൽ മറ്റെല്ലാവർക്കും ഉള്ളതുപോലുള്ള ദിവസം നിനക്കും ഉണ്ടായിരിക്കും എന്ന് ഉമ്മു സലമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവർ നല്ല ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു, നല്ല ദീനുള്ള സ്ത്രീയായിരുന്നു, അതോടൊപ്പം നല്ല ഭംഗിയുള്ള സ്ത്രീയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, ലമ്മ തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ സലമത്ത ഹസിൻതു ഹുസ്നൻ ശദീദൻ ലിമാ ദകറു ലന മിൻ ജമാലിഹ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ വിവാഹം കഴിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത മാനസികമായ സങ്കടമുണ്ടായി, കാരണം അതിനുമാത്രം ഭംഗിയുള്ളവരാണ് ഉമ്മു സലമ എന്ന് അവരൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മു സലമ നബി കല്യാണം കഴിച്ചിട്ടുണ്ട്, കണ്ടവരൊക്കെ പറയുന്നത് ഉമ്മു സലമ അത്ര ഭംഗിയുള്ള സ്ത്രീയാണ് എന്ന്. ആയിഷക്ക് അത് മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കി. അങ്ങനെ അങ്ങനെ ഞാനത് മനസ്സിൽ വല്ലാതെ കൊണ്ടു നടക്കാതെ അവരെ കണ്ടുമുട്ടി. ഫറഅയ്തുഹ വല്ലാഹി അദ്ആഫ മാ വസിഫത് ലി മിനൽ ഹുസ്നി വൽ ജമാൽ. അങ്ങനെ അവരെ കണ്ടപ്പോൾ അവർ എന്നോട് ആളുകൾ പറഞ്ഞതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഭംഗിയുള്ളവരായിരുന്നു അവർ എന്നെനിക്ക് മനസ്സിലായി. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ വളരെ ഭംഗിയുള്ള സ്ത്രീയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർ നമ്മുടെ ഉമ്മയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം കഴിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ബുദ്ധി ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇൻഷാല്ലാ ഇനി സീറയുടെ ചരിത്രങ്ങളിൽ ചിലതിൽ ഹുദൈബിയ സന്ധിയിലും മറ്റും നമുക്ക് വരാനുണ്ട്, ആ സന്ദർഭത്തെ നമുക്ക് ഓർമ്മപ്പെടുത്താം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മു സലമയെ വിവാഹം കഴിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതാണ് ഹിജ്റ 4ാം വർഷത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. ഇനി പറയാനുള്ളത് ഹിജ്റ 5ാം വർഷത്തിലെ സംഭവമാണ്. ഹിജ്റ 5ാം വർഷത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവം ഗസ്വത്തു ദൂമത്തിൽ ജന്ദൽ എന്ന സംഭവമാണ്. ദൂമത്തുൽ ജന്ദൽ എന്ന പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധം. ഈ സംഭവം നടക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൂമത്തുൽ ജന്ദൽ എന്ന പ്രദേശത്ത് കൊള്ളക്കാർ വർദ്ധിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചു. അവിടെ ചില കബീലകളിൽപ്പെട്ട ചില ആളുകൾ യാത്രക്കാരെ കൊള്ളയടിക്കുകയും അവരുടെ സമ്പാദ്യം കട്ടെടുക്കുകയും ചെയ്യുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞു. മാത്രമല്ല അവർ മദീനയെ ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്നുണ്ട് എന്ന വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും റസൂലുള്ളാഹിയും സഹാബികളും 1000 പേർ വരുന്ന സൈന്യവുമായി ദൂമത്തുൽ ജന്ദൽ എന്ന പ്രദേശത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. അവർ രാത്രി യാത്ര ചെയ്യുകയും രാവിലെ പിന്നെ മറ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ യുദ്ധത്തിന് പുറപ്പെട്ടത്. രാത്രിയിൽ യാത്ര ചെയ്യും, രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർ മറഞ്ഞിരിക്കും. അങ്ങനെ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ ആളുകൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി രഹസ്യമായാണ് ദൂമത്തുൽ ജന്ദലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂമത്തുൽ ജന്ദലിലെത്തിയപ്പോൾ പൊടുന്നനെ അവർക്ക് നേരെ അക്രമം അല്ലെങ്കിൽ യുദ്ധം അഴിച്ചുവിട്ടു. അങ്ങനെ അവരിൽ ചിലർ അവർ കൊല്ലപ്പെട്ടു, മറ്റു ചില ആളുകൾ ചിതറിയോടി രക്ഷപ്പെട്ടു. ധൂമത്തുൽ ജന്ദലിലുള്ള ആളുകൾ അവർ വിവരമറിഞ്ഞു വരുമ്പോഴത്തേക്ക്, അതായത് അവരുടെ ഉള്ളിലുള്ള ആളുകൾ അതിർത്തിയിലുള്ള ആളുകൾ അവരെ പരാജയപ്പെടുത്തി ഉള്ളിലേക്ക് വിവരമെത്തുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നടുവിലേക്ക്, അവരുടെ ഹൃദയഭാഗത്തേക്ക് റസൂലുള്ള പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു ദിവസം കഴിച്ചുകൂട്ടുകയും അവിടെ റസൂലുള്ളയുടെ സൈന്യത്തിൽ നിന്ന് ചില ആളുകളെ കൂട്ടം കൂട്ടമായി ഓരോ ഇടത്തേക്ക് പറഞ്ഞയക്കുകയും ചിലരെ പിടിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അക്കൂട്ടത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. ഈ യുദ്ധം ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഈ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ട് കാരണങ്ങളാൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട യുദ്ധമാണ്. ധൂമത്തുൽ ജന്ദൽ എന്ന ഈ യുദ്ധം, ഗസ്വത്തു ധൂമത്തുൽ ജന്ദൽ എന്ന ഈ സംഭവം രണ്ട് കാരണങ്ങളാൽ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട യുദ്ധമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഷ്യാമിന്റെ ഭാഗത്തേക്ക് നടത്തിയ യുദ്ധം ഈ യുദ്ധമാണ്. അതായത് പേർഷ്യയുടെ ഭാഗത്തേക്ക്, പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആ ഭാഗത്തേക്ക്. മറ്റേതൊക്കെ മക്കയുടെ വശങ്ങളിലേക്കും മക്കയുടെ ഭാഗങ്ങളിലേക്കുമായിട്ടാണ്, അറബ് സമൂഹവുമായിട്ടാണ് ഇത്രയും കാലം നടന്ന യുദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന പേർഷ്യയുടെ ഭാഗത്തേക്കുണ്ടാകുന്ന ആദ്യത്തെ യുദ്ധ നീക്കം ഈ യുദ്ധമാണ്. ഇത് പേർഷ്യക്കാരെയല്ല യുദ്ധം ചെയ്തത്, മറിച്ച് ആ ഭാഗത്തേക്കാണ്, അതിൻ്റെ അതിർവരമ്പുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൈന്യം എത്തിയത്. ഏതാണ്ട് 5 ദിവസത്തെ യാത്രാ ദൂരമുള്ള സ്ഥലത്തേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോയത്. അപ്പം ആ നിലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള യുദ്ധമാണ് ധൂമത്തുൽ ജന്ദൽ എന്ന ഈ സംഭവം, അവിടെ നടന്ന യുദ്ധം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ ചെയ്തതിൽ വെച്ച്, അന്നേ ദിവസം വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിനു വേണ്ടിയുള്ള യാത്രയാണ് ഗസ്വത്തു ധൂമത്തുൽ ജന്ദലിലേക്ക് സഹാബികൾ നടത്തിയ യുദ്ധം. അത് യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ സഹാബികൾ അവർ നേടിയെടുത്ത വലിയ വിജയങ്ങളുടെ ഒരു തുടക്കമായിരുന്നു. പിന്നീട് ഇസ്ലാമിക രാജ്യം വളരുകയും വികസിക്കുകയും അതിൻ്റെ അതിർവരമ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. ആ ചരിത്ര സംഭവങ്ങളുടെ തുടക്കമാണ് ധൂമത്തുൽ ജന്ദലിൽ ഈ സംഭവത്തിലൂടെ തുടക്കം കുറിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആ വർഷത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, മുസൈന എന്ന കബീല അവർ ഇസ്ലാമിലേക്ക് വന്നതാണ്. അവർ മൊത്തത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ, 400 പേർ വരുന്ന ആളുകൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ ചേരുകയും ചെയ്തു. ഈ സംഭവം ഹിജറ 5-ാം വർഷത്തിൽ നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ്. കൂടുതൽ വിശദീകരണം, അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഹിജറ 5-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വിവാഹം സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 5-ാമത്തെ വർഷത്തിലാണ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. സൈനബിനെ റസൂലുള്ള കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെ മുൻപുള്ള സംഭവങ്ങൾ ധാരാളം പറയേണ്ടതുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ അവരെ കല്യാണം കഴിച്ചത്, ആദ്യം വിവാഹം കഴിച്ചത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ബിനു ഹാരിസയാണ്. സെയ്ദ് ബിനു ഹാരിസ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്നു, അവിടുത്തേക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് സെയ്ദിനെ ആദ്യത്തിൽ മക്കാർ വിളിച്ചിരുന്നത് സെയ്ദ് ബിനു മുഹമ്മദ് എന്നായിരുന്നു. പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്, ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ വളർത്തുപുത്രന്മാർ അവരെ നിങ്ങളിലേക്ക് ചേർത്തി പറയാൻ പാടില്ല, അവരുടെ പിതാക്കന്മാരാരാണോ അവരുടെ പേരിലേക്ക് തന്നെ ചേർത്തി പറയണം. അത് വന്നതിന് ശേഷമാണ് പിന്നീട് സെയ്ദ് ബിനു ഹാരിസ എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് സെയ്ദ് ബിനു മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ഹിബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. റസൂലുള്ളയുടെ പ്രിയങ്കരൻ, അള്ളാഹുവിൻ്റെ റസൂലിന് അത്ര ഇഷ്ടമായിരുന്നു സെയ്ദിനോട് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകനെ പോലെ വളർത്തിയ അവിടുത്തെ വളർത്തു മകനായിരുന്നു സൈദ് ഇബ്നു ഹാരിസ. സൈദിന്റെ മകൻ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻ, അദ്ദേഹത്തെ സഹാബികൾ വിളിച്ചിരുന്നത് അൽ ഹിബ് ഇബ്നു ഹിബ് എന്നാണ്. അതായത് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സൈദിന്റെ പ്രിയപ്പെട്ട മകനായ ഉസാമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് രണ്ടുപേരോടുമുള്ള നബിയുടെ ഇഷ്ടം കാരണത്താൽ സഹാബികൾ അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ സൈദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സൈദിന് വിവാഹം ആലോചിച്ചത് ഖുറൈശികൾക്കിടയിലെ പ്രമുഖയായ, അവർക്കിടയിൽ വലിയ സ്ഥാനവും മഹത്വവും ഉണ്ടായിരുന്ന സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് ബിൻത് ജഹ്ഷിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈദിനായി വിവാഹം ആലോചിച്ചത്. സൈനബ് ആകട്ടെ, അവരുടെ ചരിത്രത്തിൽ ആവർത്തിച്ച് പറയപ്പെട്ടതുപോലെ പൊടുന്നനെ ദേഷ്യം വരുന്ന സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. മാത്രമല്ല അവർക്ക് സ്വാഭാവികമായും അവർ ഖുറൈശികളിൽപ്പെട്ട ഉയർന്ന തറവാടിൽപ്പെട്ട സ്ത്രീയാണ്. സൈദിന്റെ വിവാഹാലോചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നു എന്നത് ആദ്യം സൈനബിന് വിവരം കിട്ടി.